Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ശ്രോതാക്കൾക്ക് നമസ്കാരം. വാർത്തകളും വചനവീഥി എന്ന ബൈബിൾ പഠന പരമ്പരയും കേൾക്കാം ഇന്നത്തെ മലയാള പ്രക്ഷേപണത്തിൽ. വാർത്തകൾ. കരുണയും തുറവുമുള്ള ഹൃദയത്തെ ദൈവം ആവശ്യപ്പെടുന്നുവെന്ന് ഫ്രാൻസിസ് പാപ്പയുടെ വചന സന്ദേശം. ഓർമ്മകളാണ് ഹൃദയകാഠിന്യത്തിന്റെ മരുന്ന്. രക്ഷയുടെ കൃപയെ മറക്കാതിരിക്കാൻ ഹൃദയത്തെ ശുദ്ധമാക്കുകയും കരുണാർദ്രമാക്കുകയും ചെയ്യണമെന്ന് ഫെബ്രുവരി 18 സാന്താമാർത്തയിൽ അർപ്പിച്ച ദിവ്യബലി മധ്യേ നൽകിയ വചന സന്ദേശത്തിൽ പാപ്പ വ്യക്തമാക്കി. അപ്പമില്ലാത്തതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ശിഷ്യരുടെ ഹൃദയത്തെ ചൂണ്ടിക്കാണിച്ച പാപ്പ കഠിന ഹൃദയത്തെക്കുറിച്ചും ദയാപൂർണമായ കർത്താവിന്റെ ഹൃദയത്തെക്കുറിച്ചും സംസാരിച്ചു. കരുണയില്ലാത്ത ഹൃദയം വിഗ്രഹ ആരാധനയുടേതാണെന്നും സ്വയം പര്യാപ്തതയുടെയും സ്വാർത്ഥതയിൽ മുന്നോട്ടു പോകുന്നതുമാകിയാൽ ചില ആദർശങ്ങളാണ് അതിനെ ശക്തിപ്പെടുത്തുന്നതെന്നും പാപ്പ ചൂണ്ടിക്കാണിച്ചു. ഹൃദയം കഠിനമാകുമ്പോൾ രക്ഷയുടെ കൃപ മറന്നുപോകുന്നുവെന്നും ദാനത്തെ മറന്ന് തല്ലുപിടുത്തത്തിനും യുദ്ധങ്ങൾക്കും സ്വാർത്ഥതയ്ക്കും സഹോദര നാശത്തിനും ഇടവരുത്തുന്നുവെന്നും പാപ്പ ഉദ്ബോധിപ്പിച്ചു. ഇന്നത്തെ ലോകത്തിൽ സംഭവിക്കുന്നവയ്ക്ക് മുന്നിൽ കഠിനമല്ലാത്ത തുറന്ന കരുണയാർന്ന ഒരു ഹൃദയത്തിനായി കൃപ തേടാമെന്നും വിധിയുടെ നാളുകളിൽ നമ്മെ വിധിക്കാൻ ഇക്കാര്യമാകും അടിസ്ഥാനമെന്നും അല്ലാതെ നമ്മുടെ ആശയങ്ങളോ ആദർശങ്ങളോ ആവില്ല എന്നും പാപ്പ പറഞ്ഞു. സഭയുടെ കോസ്റ്റിക്ക പ്രവിശ്യയുടെ ശതാബ്ദി പ്രമാണിച്ച് ഫ്രാൻസിസ് പാപ്പ സന്ദേശമയച്ചു. ക്ഷീണിതരാകാതെ സുവിശേഷവൽക്കരണം നടത്താൻ തന്റെ സന്ദേശത്തിൽ പാപ്പ ആഹ്വാനം ചെയ്തു. കോസ്റ്റിക്കയിലെ 3 കത്തീഡ്രലുകളിൽ പൂർണ്ണ ദണ്ഡവിമോചനം നേടാനുള്ള അവസരം കോസ്റ്റിക്കാർക്കുണ്ടാകും. 2020 ഫെബ്രുവരി 16 മുതൽ 2021 ഫെബ്രുവരി 16 വരെയാണ് ജൂബിലി വർഷാഘോഷങ്ങൾ നടക്കുന്നത്. ജൂബിലി ആഘോഷങ്ങളുടെ തുടക്കത്തിൽ തന്നെ സഭയുടെ കോസ്റ്റിക് പ്രവേശ്യ രൂപീകരണത്തിന് ദൈവത്തിന് നന്ദി പറയാൻ അവരോടൊപ്പം ആത്മീയമായ ഐക്യം പ്രകടിപ്പിച്ച് വൈദിക സന്യാസ അൽമായി സമൂഹത്തെ മുഴുവൻ അഭിസംബോധന ചെയ്ത പാപ്പ വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കാർദിനൽ പിയത്രോ പരോളിൻ വഴി ഒപ്പുവച്ച മാർപ്പാപ്പയുടെ സന്ദേശത്തിൽ 100 വർഷത്തെ പ്രവർത്തനങ്ങളാൽ ഉണ്ടായ ഫലങ്ങൾക്കും രാജ്യത്തെ മക്കൾക്ക് വെളിച്ചം പകരാനും അനുയാത്ര ചെയ്യാനും ധൈര്യപ്പെടുത്താനും കഴിഞ്ഞതിൽ ദൈവത്തിന് നന്ദി പറയുകയും ചെയ്തു. പരിശുദ്ധ സിംഹാസനത്തിന്റെ അപ്പോസ്തലിക പെനിറ്റൻഷി അംഗീകരിച്ച ജൂബിലി വർഷം ബെനഡിക്ട് 15 പാപ്പ 1921 പുറപ്പെടുവിച്ച പ്രായത്തെച്ചേസ്വരും പ്രഖ്യാപനം വഴി കോസ്റ്റിക് സഭാ പ്രവിശ്യയുടെ കാനോനിക നിയമപ്രകാരമുള്ള സ്ഥാപനത്തെയാണ് ഓർമ്മിപ്പിക്കുക. വിവിധ ആഘോഷ പരിപാടികൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ജൂബിലി വർഷം ദേശീയ ദിവ്യകാരുണ്യ കോൺഗ്രസോടുകൂടിയാണ് സമാപിക്കുന്നത്. പൂർണ്ണ ദണ്ഡവിമോചനത്തിനായുള്ള കത്തീഡ്രലുകളുടെ വിശുദ്ധ കവാടങ്ങൾ കഴിഞ്ഞ ഞായറാഴ്ച തന്നെ തുറന്നുകൊടുത്തിരുന്നു. അന്തർദേശീയ കാരിത്തസിന്റെ നിയമാവലിയിലും വ്യവസ്ഥാപനങ്ങളിലും വരുത്തിയ പുതിയ നിർവചനങ്ങൾ ഫ്രാൻസിസ് പാപ്പ അംഗീകരിച്ചു. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ വത്തിക്കാൻ രാജ്യത്തിന്റെ സെക്രട്ടറി കാർദിനൽ പിയത്രോ പരോളിനുമായി ജനുവരി 13 നടത്തിയ കൂടിക്കാഴ്ചയിൽ കാരിത്തസ് ഇന്റർനാഷണലിന്റെ നിയമാവലിയും നടപടിക്രമങ്ങളിലും വരുത്തിയ ഭേദഗതി അംഗീകരിച്ചു നൽകി. അന്തർദേശീയ കാരിത്തസിന്റെ നിർവചനവും വ്യവസ്ഥകളും പുനർനിർവചിക്കാനുള്ള അവരുടെ ആവശ്യം അംഗീകരിച്ച് അതിൽ വരുത്തിയ പങ്കാളിത്ത വ്യവസ്ഥകളുടെയും ആഭ്യന്തര ചട്ടങ്ങളുടെയും ഭേദഗതികൾ പാപ്പ അനുവദിച്ചു. ഭാരത മെത്രാൻ സമിതിയുടെ അധ്യക്ഷനായി കർദിനാൾ ഗ്രേഷ്യസ് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു. ഭാരത മെത്രാൻ സമിതി അധ്യക്ഷ സ്ഥാനത്ത് ബോംബെ അതിരൂപത മെത്രാപോലിത്തയായ കർദിനാൾ ഓസ്വാൾഡ് ഗ്രേഷ്യസ് 2 തെരഞ്ഞെടുക്കപ്പെട്ടത്. ലത്തീൻ 0 മലബാർ 0 മലങ്കര എന്ന 3 റീത്തുകളിൽ നിന്നുള്ള ഭാരത മെത്രാൻമാരുടെ ദ്വിവത്സര പ്ലനറി സമ്മേളനത്തിന്റെ അവസാന ദിവസമായ ഫെബ്രുവരി 17 തെരഞ്ഞെടുപ്പ് നടന്നത്. ഫെബ്രുവരി 13 മുതൽ ബാംഗ്ലൂരിലാണ് തെരഞ്ഞെടുപ്പിനായി മെത്രാൻമാർ ഒത്തുകൂടിയത്. കാനോനിക നിയമപ്രകാരം വിശ്രമത്തിനുള്ള 75 വയസ്സ് തികയുന്നതിനാൽ തന്റെ സ്ഥാനത്യാഗം അറിയിച്ചുകൊണ്ട് നവംബറിൽ അയച്ച കത്തിന് മറുപടിയായി കഴിഞ്ഞ ഡിസംബർ 24 75 തികഞ്ഞ കർദിനാൾ ഗ്രേഷ്യസിനെ ബോംബെ ആർച്ച് ബിഷപ്പായി ഫ്രാൻസിസ് പാപ്പ വീണ്ടും സ്ഥിരീകരിച്ചിരുന്നു. 2007 നവംബർ 24 ബെനഡിക്ട് 16 പാപ്പയാണ് അദ്ദേഹത്തെ കർദിനാൾ പദവിയിലേക്ക് ഉയർത്തിയത്. 2013 ഏപ്രിൽ 13 ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കർദിനാളന്മാരുടെ കൌൺസിൽ അംഗമായി. ഇന്ത്യയിൽ ലത്തിൻ കത്തോലിക്ക മെത്രാൻമാരുടെ സമ്മേളനത്തിൽ പലതവണ അധ്യക്ഷത വഹിച്ചതിനു പുറമെ 2018 ഡിസംബർ 31 വരെ അദ്ദേഹം ഏഷ്യ മെത്രാൻ സമിതികളുടെ സംയുക്ത യോഗത്തിന്റെയും അധ്യക്ഷനായി ചുമതല വഹിച്ചിരുന്നു. കൊറോണ വൈറസിന്റെ പിടിയിലമർന്ന ചൈനയ്ക്കായി ശ്രീലങ്കയിലെ ക്രൈസ്തവ മുസ്ലിം ബുദ്ധമത വിശ്വാസികൾ പ്രാർത്ഥനയിൽ ഒന്നുചേർന്നു. സമീപ ദിവസങ്ങളിൽ ശ്രീലങ്കയിൽ നിന്നുള്ള ക്രിസ്ത്യാനികളും മുസ്ലിംകളും ബുദ്ധമതക്കാരും കൊറോണ വൈറസ് ബാധിച്ച ചൈന ജനതയ്ക്ക് വേണ്ടിയും പകർച്ചവ്യാധി അവസാനിക്കാനും പ്രാർത്ഥിച്ചു. നിലവിൽ ചൈനയിൽ 1700 പേർ മരിക്കുകയും 68500 രോഗബാധിതരാകുകയും ചെയ്തു. ലോകമെമ്പാടുമുള്ള രോഗികളുടെ എണ്ണവും വർദ്ധിച്ച നിലയിൽ 10,000 ആളുകൾ നിരീക്ഷണത്തിൽ കഴിയുകയുമാണ് ചെയ്യുന്നത്. ഫെബ്രുവരി 15 ശനിയാഴ്ച കൊളംബോയിലെ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാൽക്കം രഞ്ജിത് കൊച്ചി കാടേഗയിലെ വിശുദ്ധ അന്തോണിസ് ദേവാലയത്തിൽ ഒരു പ്രത്യേക ദിവ്യബലി അർപ്പിച്ചു. ചൈനീസ് അംബാസഡർ ചെങ് ഷ്യുവാനും അതിൽ പങ്കെടുത്തു. ഇത്തരം പ്രകൃതി ദുരന്തത്തിനെതിരെ പോരാടാൻ നിർബന്ധിതരായ ചൈനീസ് ജനതയോട് കത്തോലിക്കരുടെ ഐക്യദാർഢ്യം കർദിനാൾ രഞ്ജിത് പ്രകടിപ്പിക്കുകയും ചെയ്തു. കൊറോണ വൈറസ് ബാധിച്ച രാജ്യങ്ങളുമായുള്ള അടുപ്പം കാണിക്കുന്നതിനും വൈറസ് ബാധിച്ച ആളുകൾക്ക് ദൈവാനുഗ്രഹം ലഭിക്കുന്നതിനും ഫെബ്രുവരി 14 കൊളംബോയിലെ ദേവദഗഹ പള്ളിയിൽ മുസ്ലീങ്ങൾ പ്രത്യേക പ്രാർത്ഥന നടത്തി. കൊറോണ വൈറസിന്റെ ഇരകളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിനായി ബുദ്ധമത ചടങ്ങുകളും അനുഷ്ഠിക്കപ്പെട്ടു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു.
ഇനി വചനവീഥി എന്ന ബൈബിൾ പഠന പരമ്പരയാണ്.
വചനധ്യാനമിത് ദൈവജീവനിൽ ശക്തി നമ്മെ നയിക്കും വീഥീത് വചനവീഥി വചനവീഥി.
ഒരു കൃതജ്ഞതാഗീതം സങ്കീർത്തനം 65 പഠനം 2 ഭാഗമാണിന്ന്. 65 സങ്കീർത്തനത്തിന്റെ പദങ്ങളുടെ വ്യാഖ്യാനത്തിലേക്ക് നാം ഇന്ന് കടക്കുകയാണ്. ഒരു സമൂഹം ദൈവത്തിന് നന്ദി അർപ്പിക്കുന്ന ഗീതമാണ്, ഗാനമാണിത്. ഒരു സാമൂഹിക കൃതജ്ഞതാഗീതമെന്ന് നമുക്ക് വിളിക്കാം. ഈ സങ്കീർത്തനവും ദാവീദ് രാജാവിന്റെ രചനയായിട്ടാണ് ഗണിക്കപ്പെട്ടിരിക്കുന്നത്. വിളവെടുപ്പുമായി ബന്ധപ്പെട്ട് ജെറൂസലം ദേവാലയത്തിൽ നടത്തിയിരുന്ന ഉത്സവാഘോഷങ്ങളിൽ പൊതുവെ ഉപയോഗിച്ചിരുന്നൊരു ഗാനമാണിതെന്ന് നിരൂപകന്മാർ വിലയിരുത്തുന്നുണ്ട്. വിളവെടുപ്പും പുതുവത്സരവും സന്ധിക്കുന്ന ഒരു ഉത്സവകാലമായിരുന്നത്. ഇന്നും ഇസ്രായേലിൽ യഹൂദരുടെ ഇടയിൽ ആഘോഷിച്ചു പോരുന്ന സുക്കോത്ത് ഈ വിളവെടുപ്പ് ഉത്സവം തന്നെയാണെന്ന് നിരൂപകന്മാർ അല്ലെങ്കിൽ പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. 8 സമൂഹം ദൈവത്തിന് നന്ദി അർപ്പിക്കുന്ന വലിയ ഉത്സവമായിട്ടാണ് ജെറൂസലത്ത് അന്നാളിലും ഇന്നും ഈ വിളവെടുപ്പ് ഉത്സവം ആഘോഷിക്കപ്പെടുന്നത്. വിളവെടുപ്പും അതുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളും കൂടാതെ ദൈവം എപ്രകാരം തന്റെ ജനത്തെ ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് മോചിച്ച് പുനരാവിഷ്കരിച്ചുവെന്ന് അനുസ്മരിക്കുന്നത് ഈ ഉത്സവകാലത്തിന്റെ പ്രത്യേകതയാണ്. റോമൻ കലണ്ടർ പ്രകാരം സെപ്റ്റംബർ മാസത്തിന്റെ അവസാന ഭാഗത്താണ് ഇസ്രായേൽ വിളവെടുപ്പ് വാരം ആഘോഷിക്കുന്നത്. ഈ വിളവെടുപ്പ് കാലത്ത് ഏറ്റവും അവസാനം മുന്തിരിയുടെ വിളവെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ മിക്കവാറും എല്ലാ കൃഷികാര്യങ്ങളെല്ലാം അവസാനിച്ചു എന്ന് പറയാം. തുടർന്ന് ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം എല്ലാം നവമായി തുടങ്ങേണ്ട സമയമാണ്. കർഷകർ നിലമൊരുക്കുന്നു, വിതയും നനയും വളമിടലും എല്ലാം തുടങ്ങുന്നു. അതിനാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്, ഇസ്രായേലിലെ വിളവെടുപ്പ് ഉത്സവം നവമായൊരു ജീവിതഘട്ടത്തിന്റെ തുടക്കമാണ്, ആരംഭമാണ്. കാലഭേദങ്ങളും വിളവും വിളസമൃദ്ധിയും നൽകുന്ന സർവനന്മദാതാവായ ദൈവത്തിന് ജനമൊത്തൊരുമിച്ച് നന്ദി പറയുന്ന ഗീതമാണ് ഇങ്ങനെ സങ്കീർത്തനം 65. ഈ സങ്കീർത്തനം ഗാനാവിഷ്കാരം ചെയ്തത് ഫാദർ വില്യം നെല്ലിക്കലും ഹാരി കൊറയയുമാണ്. ആലപിച്ചത് റാണി ജോസഫും സംഘവും.
നല്ല നിലത്ത് വീഴും വിത്തുകൾ നൂറുമേനി ഫലമേകും, നൂറുമേനി ഫലമേകും.
നല്ല നിലത്ത് വീഴും വിത്തുകൾ നൂറുമേനി ഫലമേകും, നൂറുമേനി ഫലമേകും.
ഇനിയൊരു സമൂഹത്തിന്റെ കൃതജ്ഞതാഗീതമായ സങ്കീർത്തനം 65 ആദ്യത്തെ 4 വരികളുടെ വ്യാഖ്യാനമാണ് നാം ഇന്ന് ശ്രവിക്കാൻ പോകുന്നത്. ഉള്ളടക്കത്തിൽ സിയോനിൽ അല്ലെങ്കിൽ ജെറൂസലത്ത് സങ്കീർത്തകൻ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുകയും നന്ദി അർപ്പിക്കുകയും ചെയ്യുന്നതാണ് ഈ പദങ്ങൾ. ആദ്യത്തെ 4 വരികളുടെ ഗണം നമുക്കൊരുമിച്ച് ശ്രവിച്ചുകൊണ്ട് ഈ പഠനം ആരംഭിക്കാം.
സിയോനിൽ വസിക്കുന്ന ദൈവമേ,
അങ്ങ് സ്തുത്യർഹനാണ്. അങ്ങയ്ക്കുള്ള നേർച്ചകൾ ഞങ്ങൾ നിറവേറ്റും. പ്രാർത്ഥന ശ്രവിക്കുന്ന ദൈവമേ, മർത്യരെല്ലാം പാപഭാരവുമായി അങ്ങേ സന്നിധി ചേരുന്നു. അകൃത്യങ്ങൾ കടിമപ്പെടുമ്പോൾ ഞങ്ങളെ മോചിക്കുന്നോനേ. അങ്ങേ അങ്കണത്തിൽ വസിക്കാൻ വിളിച്ച ഞങ്ങൾ ഭാഗ്യമിയെന്നോർ. അങ്ങേ ആലയത്തിലെ നന്മ കൊണ്ടു ഞങ്ങൾ സംതൃപ്തരാകും. സങ്കീർത്തനത്തിന്റെ ആദ്യ ഭാഗമെന്ന് പറയാവുന്ന ഈ നാല് വരികളിൽ ദൈവകൃപയുടെ രണ്ട് ഭാഗങ്ങളാണ് സങ്കീർത്തകൻ വെളിപ്പെടുത്തുന്നത്. ആദ്യമായിട്ട് തന്റെ ജനത്തെ പരിപാലിക്കുന്നതിൽ ദൈവം കൃപാപൂർണനാണ്, ഒപ്പം ക്ഷമാശീലനുമാണ്. ദൈവകൃപ പാപികളും ബലഹീനരുമായ മനുഷ്യരെ മോചിപ്പിക്കുന്നു മാത്രമല്ല, ദൈവത്തിന്റെ ആ മാപ്പ് നൽകൽ മനുഷ്യനെ നവസൃഷ്ടിയാക്കുകയും ജീവിതത്തെ പുനരാവിഷ്കരിക്കുകയും ചെയ്യുന്നു. രണ്ടാമതായി പറയുന്നത്, കൃപാപൂർണനും സ്രഷ്ടാവുമായ ദൈവം തന്റെ ജനത്തിന് നല്ല വിള നൽകി അനുഗ്രഹിക്കുന്നതിൽ പങ്കുണ്ടെന്ന വിശ്വാസമാണ്. ഇസ്രായേലിൽ അത് നിലനിന്നിരുന്നത്രേ. ഇന്നും ഈ വിശ്വാസം ഏത് മനുഷ്യനിലും ഏത് മതസ്ഥനിലും നിലനിൽക്കുന്നുണ്ടെന്ന് നമുക്ക് പറയാം. അതിന്റെ പ്രത്യക്ഷ അടയാളമാണ് സങ്കീർത്തനകാലത്ത് ഇസ്രായേലിൽ സവിശേഷമായി ആഘോഷിച്ചിരുന്ന വിളവെടുപ്പ് മഹോത്സവം. വിളവെടുപ്പ് മഹോത്സവവും അതിനോട് ചേർന്നു വരുന്ന പുതുവത്സരവുമെല്ലാം ദൈവത്തിൽ ജീവിതങ്ങൾ പുനരാവിഷ്കരിക്കുന്നതിനുള്ള പ്രചോദനമാണെന്ന് നമുക്കിന്നും പറയാം. ഇന്നും മനുഷ്യ സംസ്കാരങ്ങളിൽ കൃഷിയും വിളവെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു ദൈവവിചാരം മനുഷ്യ മനസ്സുകളിൽ നിലനിൽക്കുന്നുണ്ട്. എല്ലാം ദൈവത്തിൽ നിന്നും നന്നായി തുടങ്ങാനുള്ള സ്തുതിപ്പും പ്രാർത്ഥനയുമാണ് ഈ സങ്കീർത്തനം 65. ആത്മീയമായ എന്ന പോലെ തന്നെ ഭൗതികമായും തങ്ങളെ സമ്പന്നമാക്കുന്ന അല്ലെങ്കിൽ സമ്പുഷ്ടമാക്കുന്ന വിളസമൃദ്ധിക്ക് ദൈവത്തിന് നന്ദി അർപ്പിക്കുക എന്നതാണ് സങ്കീർത്തനം 65 പ്രധാന ലക്ഷ്യം. തങ്ങൾക്ക് വിളസമൃദ്ധി നൽകുന്ന സ്രഷ്ടാവായ ദൈവത്തെ ജനം സ്തുതിച്ചു പാടുന്നു. ഈ പ്രപഞ്ചത്തിലെ സകലത്തിനെയും, സൃഷ്ടിയെയും, സകല ജീവജാലങ്ങളെയും, സസ്യലതാദികളെയും, അവയുടെയെല്ലാം ഉടയവരെ പോലെ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരെയും ദൈവം പരിപാലിക്കുകയും കാലാകാലങ്ങളിൽ അവിടുന്ന് എല്ലാം പുനരാവിഷ്കരിക്കുകയും നവീകരിക്കുകയും ചെയ്യുന്നതായിട്ടാണ് സങ്കീർത്തകൻ വരികളിൽ വരച്ചു കാട്ടുന്നത്. ദൈവത്തിന്റെ പരിപാലനയിൽ ഈ പ്രപഞ്ചവും അതിലെ സകല ജീവജാലങ്ങളും ഉൾപ്പെട്ടിരിക്കുന്നുവെന്ന് സങ്കീർത്തന വരികൾ വ്യക്തമാക്കുന്നു. മാനുഷികവും ഭൗതികവുമായ എല്ലാ യാഥാർത്ഥ്യങ്ങളെയും ദൈവം തന്റെ പരിപാലനയിൽ നിലനിർത്തുന്നു, അവിടുന്ന് കാത്തുപാലിക്കുന്നു എന്ന് സങ്കീർത്തനം വിളിച്ചോതുകയാണ്. നാം ഇന്ന് വിസ്തരിക്കുന്ന അല്ലെങ്കിൽ വ്യാഖ്യാനിക്കുന്ന ഈ സങ്കീർത്തനത്തിന്റെ ആദ്യത്തെ നാല് വരികളുടെ പഠനത്തിൽ നമുക്ക് പറയാം, അതിന്റെ ഹൃദയഭാഗത്ത് മനുഷ്യരെയല്ല ദൈവത്തെയാണ് നാം കണ്ടുമുട്ടുന്നത്. മനുഷ്യൻ ദൈവത്തെ സ്തുതിക്കേണ്ടവനാണ്. ദൈവത്തിനുള്ള വിഹിതം എന്നും നൽകുവാനും നിറവേറ്റുവാനും മനുഷ്യൻ കടപ്പെട്ടിരിക്കുന്നു. അതിനാൽ ജീവിതത്തിലെ ദൈവീക നന്മകൾ മനുഷ്യൻ തിരിച്ചറിയേണ്ടതാണ്. മനുഷ്യരോട് ക്ഷമിക്കുകയും മനുഷ്യജീവിതങ്ങളെ പുനരാവിഷ്കരിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവത്തോട് എങ്ങനെ നമുക്ക് നന്ദി പറയാതെ ജീവിക്കാനാകും? അതുകൊണ്ടായിരിക്കാം അകൃത്യങ്ങൾ കടിമപ്പെടുമ്പോൾ ഞങ്ങളെ മോചിപ്പിക്കുന്നവനെ എന്ന് സങ്കീർത്തകൻ 3 വരിയിൽ ദൈവത്തെ അഭിസംബോധന ചെയ്യുന്നത്. തുടർന്ന് 4 വരിയിൽ പറയുന്നു, അങ്ങേ അങ്കണത്തിൽ വസിക്കാൻ അങ്ങ് വിളിച്ച ജനങ്ങൾ ഭാഗ്യമേയെന്നോർ. അങ്ങേ ആലയത്തിലെ നന്മ കൊണ്ട് ഞങ്ങൾ സംതൃപ്തരാകും എന്ന്. ആലയത്തിലെ നന്മ ദൈവിക സാന്നിധ്യമാണ്. എന്തിന്? ദൈവം തന്നെയാണ്. അതുകൊണ്ടാണ് ഈ സാമൂഹിക കൃതജ്ഞതാ ഗീതത്തിന്റെ കേന്ദ്രസ്ഥാനത്ത് ദൈവമാണെന്ന് നാം പറയേണ്ടത്, നാം പ്രഘോഷിക്കേണ്ടത്. പിന്നെയും ഗായകൻ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ വരികളിൽ അനുസ്മരിക്കുന്നത് ദൈവത്തിന്റെ രക്ഷണീയ നന്മകളാണ്. രക്ഷകനായ ദൈവമേ, ഭീതിതമായ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടാണ് അങ്ങേ ജനത്തെ അവിടുന്ന് മോചിപ്പിച്ചത് എന്ന രക്ഷണീയ ചരിത്രം രചയിതാവ് പദങ്ങളിൽ അനുസ്മരിക്കുന്നു. ഇസ്രായേലിന്റെ വിമോചനമാണ് ഇവിടെ ഗായകൻ അനുസ്മരിക്കുന്നത്. ഭൂമി മുഴുവന്റെയും വിദൂരദ്വീപുകളുടെയും ജനതകളുടെയും പ്രത്യാശ ദൈവമാണ്. മനുഷ്യന്റെ ബലഹീനതകളെല്ലാം ദൈവം മായ്ച്ചു കളയുന്നുവെന്നും സങ്കീർത്തകൻ ഏറ്റുപാടുന്നു. ദൈവത്തിന്റെ കൃപയുടെയും നന്മയുടെയും ധാരാളിത്തം അത്രത്തോളമാണെന്ന് അനുസ്മരിക്കുന്നു. എന്നിരുന്നാലും നാം മനസ്സിലാക്കേണ്ടത്, ദൈവം തിരഞ്ഞെടുക്കുന്നതും പരിപാലിക്കുന്നതും പാപികളും ബലഹീനരുമായ മനുഷ്യരെയാണ്. അവിടുത്തെ ആലയത്തിൽ പാർക്കുവാനും അവിടുത്തെ സ്തുതിക്കുവാനും ദൈവം ക്ഷണിക്കുന്നത് ബലഹീനരും പാപികളുമായ നമ്മയാണ്. ഇത് ദൈവത്തിന്റെ കൃപയാണെന്ന് സങ്കീർത്തകൻ അനുസ്മരിപ്പിക്കുന്നു. അതുകൊണ്ടുതന്നെ ദൈവത്തെ കേന്ദ്രീകരിച്ചും ദൈവോന്മുഖമായിട്ടുമാണ് ഗീതത്തിലെ ഓരോ വാക്കും വരിയും പുരോഗമിക്കുന്നതെന്ന് പ്രസ്താവിച്ചുകൊണ്ട് പദങ്ങളുടെ വ്യാഖ്യാനത്തിന്റെ ഈ ആദ്യഘട്ടം നമുക്ക് ഉപസംഹരിക്കാം. നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് വത്തിക്കാൻ വാർത്താ വിഭാഗത്തിന്റെ വചനവീഥി എന്ന ബൈബിൾ പഠന പരമ്പരയാണ്. ഇത് ഒരുക്കിയത് ഫാദർ വില്യം നെല്ലിക്കൽ. അടുത്തയാഴ്ചയിൽ ഈ ഗീതത്തിന്റെ പദങ്ങളുടെ വ്യാഖ്യാനം തുടരും. ഇതോടെ ഇന്നത്തെ മലയാള പരിപാടി സമാപിക്കുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം.